ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ തിരുവചനാധ്യാനത്തിനായി ഇന്ന് സഭ വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ് ജോൺസ് chapter 21 verses 15 to 19. We will read now 15 and 16 verses. അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവനവനോട് പറഞ്ഞു. 2-ാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന്, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹി സെഡ് ടു ഹിം, യെസ് ലോർഡ്, യു നോ ദാറ്റ് ഐ ലവ് യു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിലൂടെ നീ ഞങ്ങളോട് ഇടപെടുന്ന കൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയാക്കുന്ന ദയയ്ക്കായി സ്തോത്രം. ഈ പ്രപഞ്ചം ഉളവാക്കുന്ന എല്ലാ നന്മകളിലൂടെയും നിൻ്റെ മഹത്വം ദർശിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് അനുദിനം ആവശ്യമായ ശക്തിയും ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനും അർത്ഥവത്തായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാനും സഹായിക്കണം. തിരുസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന ഈ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. തിരുഹിത പ്രകാരം ജീവിപ്പാൻ അവരെ പ്രാപ്തരാക്കണം. ശുശ്രൂഷയ്ക്കായി നിൻ്റെ ദാസനായ എന്നെയും ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണമേ. ആമേൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിയോഗത്തിനായിട്ട് തൻ്റെ മക്കളെ അയക്കുന്നതാണ്, കമ്മീഷൻ ചെയ്യുന്ന വിഷയമാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് സഭ വേർതിരിച്ചിരിക്കുന്നത്. ദ ഗ്രേറ്റ് കമ്മീഷനിങ്, ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണവും അത് ഉളവാക്കിയ പ്രത്യാഘാതങ്ങളും ശിഷ്യന്മാരെ പല വിധത്തിൽ തകർക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ചിന്തിപ്പാനായിട്ട് സാധിച്ചല്ലോ. അപ്രകാരം തകർന്ന ജീവിതം അതിൻ്റെ അർത്ഥവും മാനവും കണ്ടെത്തുവാനായി ഓരോരുത്തരും അവരുടേതായ ശൈലിയിൽ ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്രകാരം ചില തീരുമാനങ്ങളോടുകൂടെ തങ്ങളുടെ പഴയ തൊഴിൽ പുനരാരംഭിക്കാനായിട്ട് പത്രോസും തീരുമാനം കൈക്കൊണ്ടു. അത് സഹശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും നിൻ്റെ കൂടെ വരുന്നു. അങ്ങനെ പോയി മീൻ പിടിക്കുന്നു. മീൻ പിടിച്ചപ്പോൾ ഒന്നും ലഭിച്ചില്ല. പത്രോസിൻ്റെ ജീവിതത്തിൽ ഇതാദ്യത്തെ സംഭവമല്ല. ഇപ്രകാരം ഒരു സുദിനത്തിൽ ഇതേ തടാകത്തിൻ്റെ തീരത്തിൽ ഇതേ അനുഭവത്തിന് വിധേയനായ പത്രോസിനോട് യേശു ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അപ്പോൾ പത്രോസ് പറയുകയാണ്, ഒന്നുമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുക. കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചു വല വീശി. ദേർ ഈസ് എ അബണ്ടൻ ക്യാച്ച്. ഡു ബൈ പീറ്റർ. അതിനുശേഷം കർത്താവ് പറയുകയാണ്, ഇനിയും നീ മീനെ പിടിക്കേണ്ടവനല്ല, മനുഷ്യനെ പിടിക്കാനായിട്ടുള്ള നിയോഗം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് ശിഷ്യത്വത്തിലേക്ക് യേശു കർത്താവ് പത്രോസിനെ വിളിച്ച് ചേർത്തത്. അങ്ങനെ 3.5 വർഷം കർത്താവിൻ്റെ വോക്കിംഗ് സെമിനാരിയിൽ എൻറോൾ ചെയ്ത് അവൻ പഠിച്ചു, ഗുരുവിനോടൊപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി, വിശ്രമിച്ചു, ഒരുമിച്ച് യാത്ര ചെയ്തു, ഒരുമിച്ച് സംവാദങ്ങളിൽ ഏർപ്പെട്ടു. എന്നാൽ ഗുരു തൻ്റെ നിയോഗം പൂർത്തീകരിച്ചപ്പോൾ അത് അതിൻ്റേതായ അർത്ഥത്തിൽ ശിഷ്യന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അവൻ തൻ്റെ നിയോഗം മറന്ന് പഴയ തൊഴിലിലേക്ക് പോകുന്ന ഈ പത്രോസിനെ അന്വേഷിച്ച് ഇറങ്ങി അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇത് വിശുദ്ധ യോഹന്നാൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷനാണ്. മറ്റ് സുവിശേഷങ്ങളിലൊന്നും നമുക്ക് ഈ ഭാഗം കാണാനായിട്ട് സാധിക്കുകയില്ല. വളരെ തന്മയത്വത്തോടുകൂടെ യോഹന്നാൻ ഈ കാര്യം നമ്മളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യനോട്, പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിനോട് ചോദിക്കുകയാണ്, സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ? അപ്പോൾ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞു. പത്രോസിന് യേശു കർത്താവ് എക്സാമിനേഷൻ ഇടുകയാണ്, പരീക്ഷ. ദേർ ഈസ് എ 3 simple questions. ദേർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ക്വസ്റ്റ്യൻസ്. ഓൺലി റിപ്പീറ്റഡ് 3 times. ദാറ്റ് ഈസ് ദ സെയിം ക്വസ്റ്റ്യൻ, ഡു യു ലവ് മീ റിയലി? ദ ടെസ്റ്റ് കൺസിസ്റ്റഡ് ഓഫ് 3 identical questions. ഡു യു ലവ് മീ? ഈ ചോദ്യം ഇതിനകത്ത് ഫിലോസഫിക്കലായിട്ടോ ഡോക്ടർ പരമായിട്ടോ തിയോളജിക്കലായിട്ടോ ഒന്നും കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ തിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്, തിയോളജിക്കൽ എഡ്യൂക്കേഷനൊക്കെ ഇതിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചാണ് വിലയിരുത്തുന്നത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട അരുമനാഥനായ കർത്താവ് വളരെ സിമ്പിളായിട്ട് ഈ പരീക്ഷയ്ക്ക് പത്രോസിനെ വിധേയമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചോദ്യ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുശാസിക്കുന്നതല്ലായിരുന്നു, എന്നാൽ അത് ബന്ധത്തിൻ്റേതായിരുന്നു. ഇറ്റ് വാസ് എ റിലേഷൻഷിപ്പ്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെട്ടുപണി ചെയ്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ തന്നെ ദൈവം മെനഞ്ഞിരിക്കുന്നത് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് പ്രൈമറിലി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ എൻവയൺമെൻറ്റ്. ഈ ബന്ധങ്ങളിൽ എവിടെ അസന്തുലിത ഇംബാലൻസ് ഉണ്ടാകുന്നുവോ അത് സൃഷ്ടിയുടെ നാശത്തിലേക്ക് നയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ മനുഷ്യൻ ഈ ബന്ധങ്ങളിൽ നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് ബന്ധങ്ങൾക്ക് എവിടെയാണ് പ്രസക്തി? ഈ ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്യാനായിട്ട് ആര് ഉത്സുകരാകുന്നു? ആർക്കെവിടെ സമയം? ഇന്ന് എല്ലാം ടച്ചിങ്ങിലാണ്. നമുക്കറിയാം, മൊബൈൽ സ്ക്രീൻ ത്രൂ ആണ് എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത്. അതുകൊണ്ട് പഴയ ബന്ധങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ബന്ധങ്ങളിലാണ് ഈ ബന്ധത്തിൻ്റെ അർത്ഥം നാം കണ്ടെത്തുവാനായിട്ട് സാധിക്കേണ്ടത്. ഏറ്റവും വലിയ ബന്ധം എന്തുവാ പറയാമോ? സ്നേഹബന്ധം. ദ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ലവ്. അപ്പോൾ കർത്താവ് പരീക്ഷ ഇടുകയാണ്. ഇവിടെ ഈ പരീക്ഷ സ്വഭാവത്തിൻ്റെ ചില വിലയിരുത്തൽ പത്രോസിൻ്റെ സ്വഭാവം വ്യക്തമാക്കുകയാണ്. വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പ്രകൃതി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആരാണ് ഈ പരീക്ഷ ഇടുന്നത്? ഈ സ്നേഹത്തിൻ്റെ ഈ എക്സാമിനേഷൻ നടത്തുന്നത് സ്നേഹസമ്പൂർണനായ ദൈവം, സ്നേഹത്തിൻ്റെ ഉടയവൻ. സ്നേഹത്തെ കലർപ്പില്ലാതെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തിയവൻ പത്രോസിനോട് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ റിയലി? ഈ എക്സാമിനേഷൻ്റെ മെതേഡ് എന്ന് പറയുന്നതും വളരെ കാൽക്കുലേറ്റീവായിരുന്നു. കർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. മെതേഡ് ഓഫ് എക്സാമിനേഷൻ എംപ്ലോയ്ഡ് ബൈ ജീസസ് ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് മെമ്മറി ഫോർ റിഡംപ്റ്റീവ് ആക്ട്. താൻ നിർവഹിച്ച രക്ഷയുടെ ആ മഹത്തായ പ്രവൃത്തിയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ സ്നേഹത്തിൻ്റെ പരീക്ഷ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റിഡംപ്റ്റീവ് ആക്ട് എവിടാ അതിൻ്റെ കൾമിനേഷൻ സംഭവിച്ചത്? ക്രൂശില. ആകാശത്തിനും ഭൂമിക്കും മീതെ അവൻ തൻ്റെ കൈകൾ വിരിച്ച് വിലാവ് കുത്തി തുറന്ന് ശരീരം രക്തച്ചാലുകളാക്കി അതിസുന്ദരനായവൻ വിരൂപനായി അവസാനത്തെ രക്തം പോലും യാതൊരു യോഗ്യതയും ഇല്ലാത്ത എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റി നൽകി നമ്മളെ വീണ്ടെടുത്ത സ്നേഹനിധിയായ കർത്താവ് ഇവിടെ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ വാസ്തവമായിട്ട് സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എന്തുകൊണ്ടാണ് ഈ ചോദ്യം പത്രോസിനോട് ചോദിച്ചത് യേശു കർത്താവ്? കാരണമുണ്ട്. ചില ആഴ്ചകൾക്ക് മുമ്പ് മഹാപുരോഹിതൻ്റെ മുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, ആർ യു നോട്ട് വൺ ഓഫ് ഹിസ് ഡിസൈപ്പിൾ? നീ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അപ്പോൾ പത്രോസ് പറയുന്നു, എനിക്കറിയില്ല, ഞാൻ അവനെ അറിയുക പോലുമില്ല. ഇത് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. മൂന്ന് പ്രാവശ്യവും ഈ സെയിം ആൻസർ, ഐ ഡോണ്ട് നോ ഹിം. നമ്മളും പറയുമല്ലേ പല സന്ദർഭങ്ങളിൽ, നമുക്കും പറയാൻ എളുപ്പമുള്ളതാണ്. എന്നാൽ എനിക്ക് അവനെ അറിയാമെന്ന് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോയിങ് പർപ്പസ് ഈസ് എ വെരി ഹാർഡ്. അപ്പോൾ അത് ഇവിടെ യേശു കർത്താവ് പറയുകയാണ്. ഈ സെയിം ചോദ്യം ആവർത്തിച്ചുകൊണ്ട് മൂന്നാമതും ചോദിക്കുന്നു, ഡു യു ലവ് മീ റിയലി? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസിന് ചില ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ ആഞ്ഞുലഞ്ഞു. ഓർമ്മകളാണ് ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്, അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. എവിടെ ഓർമ്മ നഷ്ടപ്പെടുന്നു അവിടെ നിർജീവമായിക്കൊണ്ടിരിക്കുകയാണ് ജീവനും സമൂഹവും. ഈ തിരുവചനം ഓർമ്മയുടെ പുസ്തകമാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ബുക്ക് ഓഫ് റിമംബറൻസ്. ഇത് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ഓർത്തു, ദൈവം നടത്തിയ വഴികൾ. അതുകൊണ്ട് അവരുടെ ജീവിതം അർത്ഥമുള്ളതായി. ഇവിടെ ഇതാ പത്രോസും പുറകോട്ട് ചിന്തിച്ച് പുറകോട്ട് തിരിഞ്ഞ് ഓർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി, ഇവൻ എന്നെ വെറുതെ വിടുകയില്ലെന്ന്. ഓരോ ചോദ്യത്തിൻ്റെ മുൻപാകെ പത്രോസ് പതറുകയാണ്. മൂന്നാമത് ചോദിച്ചപ്പോൾ പതറുകയല്ല, തകർന്നുപോയി. ഇവിടെ ഈ ഓർമ്മ പുതുക്കുവാനായിട്ട് കർത്താവ് വളരെ ബോധപൂർവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീസസ് ക്വിക്ലി ബിൽറ്റ് എ ചാർക്കോൾ ഫയർ ആൻഡ് ടുക്ക് ഫിഷ് ആൻഡ് കൺഫ്രണ്ടഡ് പീറ്റർ വിത്ത് ഹിസ് ക്വസ്റ്റ്യൻ. എന്തിനാണ് അവനെ ഇത്രയും മെനക്കെട്ടത്? പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ദൈവം ഇതുപോലെ ഇടപെടുന്നവനാ. ഒരു വ്യക്തിയെയും അവന് വിടുകയില്ല. ഏതൊരു വ്യക്തിയെയും അവൻ സസൂക്ഷ്മം കാണുന്നവനാ, പരീക്ഷിക്കുന്നവനാ. ചിലർക്കൊക്കെ അവൻ ഇതുപോലെ ടെസ്റ്റുകളിടും, പക്ഷേ നമ്മളത് മനസ്സിലാക്കുകയില്ല. ദോസ് ഹു റിമെമ്പർ ആൻഡ് ദോസ് ഹു അക്നോളജ് ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് കൺഫസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ഹി വിൽ സേവ്. പത്രോസിനത് സാധിച്ചു. എന്നെയും നിങ്ങളെയും ഈ കർത്താവ് ഈ വിധത്തിൽ എത്രയോ ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. നീ പലയിടത്തും തെറ്റിയിട്ടുണ്ട്, നീ സഞ്ചരിക്കുന്ന വഴി ശരിയല്ല, നീ എടുത്ത തീരുമാനം തെറ്റാണ്, നീ പറഞ്ഞ അഭിപ്രായം ശരിയല്ല, അതുകൊണ്ട് ശരിയേതെന്ന് നീ ബോധ്യമായി ശരിയുടെ വഴിയിലേക്ക് വരണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കർത്താവ് എത്രയോ പ്രാവശ്യം നൽകിയിട്ടുണ്ട്. നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇതാ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ മുൻപാകെ പീറ്റർ വാസ് ഗ്രീവ്ഡ് ബൈ ദ മെമ്മറി ഓഫ് ഹിസ് റീസൻ്റ് ഡിനയൽ. ഹീ സെഡ് ടു ലോർഡ്, ലോർഡ് യു നോ എവറിത്തിങ്, യു നോ ദാറ്റ് ലവ് യു, യു നോ ദാറ്റ് ലവ് യു ടു. എന്താണ് കർത്താവ് ഇങ്ങനെ പത്രോസിനെ പരീക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്? ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? അത് ചില വാക്കുകളുടെയും വൈകാര്യങ്ങളുടെയും പ്രകടനമാണോ? അല്ല എന്നാണ് യേശു കർത്താവ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹം കേവലം അദരവ്യായാമമല്ല. സ്തുതിസ്തോത്രങ്ങളും ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ വന്ന് ആരാധനയിൽ സംബന്ധിക്കാം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കുകയാണെങ്കിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് ശരിയല്ല. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഉള്ളങ്ങളെ അറിയുന്ന ദൈവം നമ്മളെ വിടുകയില്ല. അവൻ നമ്മളെ എക്സാമിൻ ചെയ്യും. നമുക്ക് ജയിപ്പാനായിട്ട് സാധിക്കുമോ? ജയിപ്പാനായിട്ട് സാധിക്കുമോ? സാധിക്കും, നമുക്ക് മനസ്സുണ്ടെങ്കിൽ. തകർന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, വിനയത്തിൻ്റെ ഒരു ഭാവമുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യാനായിട്ട് നാം വില്ലിംഗ് ആണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ഏത് കൊടും പാപിക്കും, ഏത് തെറ്റിപ്പോയവനും രക്ഷപ്പെടാനായിട്ട് വഴി ഉണ്ട് എന്ന് യേശു കർത്താവിടെ ഓർമ്മിപ്പിക്കുക. ട്രൂ ലവ് ഫോർ ക്രൈസ്റ്റ് ഓൾവേസ് ഇൻവോൾവ്സ് ആസ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ് വിൽ ചലഞ്ച് അസ് ടു ഇൻവോൾവ് സാക്രിഫൈസ് ഓൾസോ. ഉത്തരവാദിത്വങ്ങളും വെല്ലുവിളികളും ഏറ്റെടുക്കുവാൻ മാത്രമല്ല, ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനായിട്ട് ത്യാഗം സഹിപ്പാനായിട്ട് പോലും ട്രൂ ലവ് നമ്മളെ സഹായിക്കും. അത് ശരിയല്ലേ? എഫേസ്യ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭാര്യാഭർത്താക്കന്മാരായിരിക്കുന്നവരെ പുരോഹിതന്മാർ വിശുദ്ധ കൗദാശിക ബന്ധത്തിലൂടെ യോജിപ്പിച്ചത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ സ്നേഹബന്ധമാണ് ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്നേഹത്തിന് മാത്രമേ ലോകത്തെ വിജയിപ്പാനായിട്ട് കഴിയുകയുമുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ ഉടമകളായി, നിഷ്കളങ്ക മാനസരായിട്ട്, കലർപ്പില്ലാത്തവരായിട്ട് ദൈവസന്നിധിയിൽ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ലവ് ഫോർ ഗോഡ് ഈസ് നോട്ട് ആൻ ഇമോഷൻ ടു എൻജോയ്. ഇറ്റ് ഈസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ദാറ്റ് ലീഡ്സ് ടു ആക്ഷൻ. അത് കേവലം ചില വൈകാരിക പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അത് ചില ഉത്തരവാദിത്വങ്ങളെയും ചില പ്രവർത്തികൾ നയിപ്പാനായിട്ട് നേതൃത്വം കൊടുക്കുവാനായിട്ടുള്ള നിലപാടെടുക്കുന്നതിൻ്റെ ഉറച്ച തീരുമാനമാണ്. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞ, പത്രോസേ നീ പറയുന്നത് ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്, നീ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്, ഒരിക്കൽ നീ വാളെടുത്ത് എന്നെ പ്രതിരോധിപ്പാനായിട്ടൊക്കെ ശ്രമിച്ചു, അന്ന് ഞാൻ പറഞ്ഞു നീ വാള് ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, എന്നാൽ വാളിനേക്കാൾ ശക്തമായിട്ടുള്ള വെപ്പണാണ് ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് ദ ട്രൂ ലവ്, ദാറ്റ് ഈസ് ദ ഗോഡ്സ് ലവ്, അഗാപ്പേ ലവ്, ദൈവസ്നേഹം. അതിന് മാത്രമേ എല്ലാത്തിനെയും അതിജീവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ആ സ്നേഹം രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി സാക്ഷ്യം നിർവഹിക്കാനും കഴിയുകയുള്ളൂ, നിയോഗങ്ങളെ ഏറ്റെടുക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവർ തങ്ങളുടെ നിയോഗങ്ങളെ തിരിച്ചറിയും. നിയോഗങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. നമുക്ക് ഒന്ന് ചിന്തിക്കാം, എൻ്റെ കർത്താവെ നീ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ നിയോഗം എന്താണ്, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, അത് നിന്നോടൊപ്പം ഏറ്റെടുത്ത് ജീവിപ്പാനായിട്ട് എന്നെ നീ സഹായിക്കണം. ദോസ് ഹു ലവ് ക്രൈസ്റ്റ് ഹാവ് എ ടാസ്ക് ടു പെർഫോം. പത്രോസിൻ്റെ പിന്നീടുള്ള ഈ സെമിനാരി എക്സാമിനേഷൻ്റെ ശേഷം പത്രോസിൻ്റെ ലൈഫ് ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. ആ ലൈഫ് ഹിസ്റ്ററി നമുക്ക് ദ ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് കാണാൻ സാധിക്കും. സഭയുടെ വളർച്ചയാണ്, ദ ഏർലി ചർച്ചിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ എത്ര ശക്തമായിട്ടാണ് പത്രോസ് നേതൃത്വം നൽകുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം 3000-ൽ പേരാണ് സ്നാനപ്പെട്ടത്. 10-ാം വിജാതികളെയും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനായിട്ടുള്ള ദർശനം പത്രോസിന് കൊടുക്കുന്നു. ഇവിടെ ഇതാ ഈ അബ്സലൂട്ട് സറണ്ടറിങ്ങിന് ശേഷം പത്രോസ് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പത്രോസിൻ്റെ ഒരു പുനർജന്മമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ടോട്ടലി ചേഞ്ച്ഡ്, അവനൊരു പുതിയ മനുഷ്യനായി. ഈ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഈ പത്രോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ നസറേനായ യേശുവിനെ പ്രസംഗിക്കേണ്ടത്, ഘോഷിക്കേണ്ടത് എൻ്റെ ഞങ്ങളുടെ കടമയാണെന്ന് എത്ര ധീരതയോടാ പറഞ്ഞത്. സ്ത്രീയുടെ മുൻപാകെ പതറിയവൻ ശക്തമായ ഭരണ സംവിധാനത്തിൻ്റെ മുൻപാകെ വളരെ ധീരതയോടുകൂടെ സാക്ഷ്യം നിർവഹിക്കുന്നത് സ്നേഹത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ശക്തമായത് ഈ സ്നേഹമാണ്. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിപ്പാനായിട്ട് എന്തിനു കഴിയും? മരണമോ ആപത്തോ വാളോ ഒന്നിനും പറ്റുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ടുഡേ ക്രൈസ്റ്റ് ആസ്ക് ഈച്ച് ഓഫ് അസ് ടു സെയിം ക്വസ്റ്റ്യൻ ആൻഡ് സെയിം വേ, ഡു യു ലവ് മീ? Do you love me really? Are you and I able to pass this test? Namukku kaliyumo ee pareeksha jeyipanayittu? Priyamulla devajaname, namukku nammada hrudayangale devasannidhiyil samarpikka. Love is not just a feeling, but it is an activating force. ഇതൊരു വൈകാരികമായ അനുഭവമല്ല. ചില ശക്തമായ നിലപാടുകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ദൈവനിയോഗങ്ങളെ ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള സമർപ്പണത്തിലേക്കും നയിക്കുന്നതായിരിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പരാജയങ്ങളെ മനസ്സിലാക്കിയ, നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും മനസ്സിലാക്കിയ കർത്താവ് വളരെ സ്നേഹത്തോടുകൂടെ നമ്മളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഇതാ പരാജയപ്പെട്ട്, പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞ്, പലതും ലംഘിച്ച് തൻ്റെ പഴയ പണിയിലേക്ക് മടങ്ങിപ്പോയ പത്രോസിനോട് യേശു കർത്താവ് ഒന്നും പറയുന്നില്ല. ഞാൻ നിങ്ങളുമായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു പ്രതികരണം? പിന്നെ മനുഷ്യൻ പള്ളിയിലും വരികയില്ല, കൂട്ടായ്മയിലും വരികയില്ല, അതുപോലെയാക്കി തീർത്ത് നമ്മൾ കൊള്ളമാക്കി തീർത്തേനെ. എന്നാൽ എൻ്റെ കർത്താവ് എത്ര സ്നേഹത്തോടാ, എത്ര തന്മയത്തോടാ അത് ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ രക്ഷപ്പെട്ടു, അവൻ മുഖാന്തരം സഭ വളർന്നു. ഇവനെപ്പോലെയുള്ള ഒരു രക്തസാക്ഷിയെ സഭാചരിത്രത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതെന്താണ്? അവനെ അവസാനം ക്രൂശിക്കുകയായിരുന്നു. റോമിൽ ക്രൂശിക്കുമ്പോൾ അവൻ ഭരണാധികാരികളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഗുരുവിനെ പോലെ ഈ മരണം സ്വീകരിക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് യു ക്രൂസിഫൈഡ് മീ അപ്പ് ആൻഡ് ഡൗൺ. നിങ്ങൾ എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം. ഞാൻ എൻ്റെ പ്രാണനെ വിടുമ്പോൾ എൻ്റെ അരുമനാഥൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് ഞാൻ മരിക്കട്ടെ. ഇതാണ് ട്രൂ ലവ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമുക്കും ഈ സ്നേഹത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാനായിട്ട് സാധിക്കണം. നമ്മളൊരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ, ഒരു സഹോദരൻ സഹോദരി എന്ന നിലയിൽ, ഒരു മകൻ മകളെന്ന നിലയിൽ, ഇടവക ചുമതലക്കാരെന്ന നിലയിൽ, പ്രെയർ ഗ്രൂപ്പ് റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ, യുവജന സഖ്യത്തിൻ്റെ ഓഫീസ് ബേഴ്സ് എന്ന നിലയിൽ, നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ ഫുൾഫില് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ എത്ര ധന്യരായി, കർത്താവ് എത്രത്തോളം സന്തോഷിക്കും, ദൈവനാമം എത്ര മഹിമപ്പെടും. ഈ വലിയ അനുഭവത്തിൽ കർത്താവിൻ്റെ മക്കളായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ സ്നേഹമെന്നിൽ നിർബന്ധിക്കുന്നതാ, തന്നെ തന്നെ മറന്നൻ ക്രൂശെടുത്തു ഞാൻ, നിന്നെയും ചുമന്നു പോ പാളയത്തിൻ പുറം, ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ, ശാശ്വത ഭുജങ്ങളാൽ മാർവോടണയ്ക്കുന്ന ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ഇപ്പോൾ മിസസ് ലീല ചെറിയാൻ പ്രാർത്ഥനയിൽ